രണ്ടര ദിവസമായിട്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ സുവിശേഷം നമ്മൾ കേട്ടോണ്ടിരുന്നപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴിങ്ങനെ ഒരു ധാരണ ഒരുപക്ഷെ കാണും. പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ പോയിട്ട് യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട രൂപം കണ്ടപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അത് നല്ല കാര്യം തന്നെയാണ്. കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരമായിട്ട് നമ്മൾ ഇരിക്കുന്നത് നല്ല കാര്യം. ഞാൻ പറയാറുണ്ട്, വെളിയിലോട്ട് ഇറങ്ങിയ ഭയങ്കര ടെൻഷനാണ്. ഓരോ ജോലിയെ പറ്റിയുള്ള ടെൻഷൻ, വീട്ടിലെ കാര്യത്തെ പറ്റി, സഭയുടെ കാര്യത്തെ പറ്റി, പല പല ടെൻഷൻസ് ആണ് നമുക്ക്. അതേസമയം മൂന്ന് ദിവസം ഒരു കോൺഫറൻസിന് പോകുമ്പോൾ വി ആർ ഫ്രീ, ടോട്ടലി ഫ്രീ. നമ്മൾ വളരെ സ്വതന്ത്രരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അത് വന്ന് സ്വർഗത്തിന്റെ ഒരു ഫോർടേസ്റ്റ് ആണ്, സ്വർഗരാജ്യത്തിന്റെ ഒരു ഒരു ടേസ്റ്റ് ആണ് ഇവിടെ. ഇപ്പൊ നമ്മൾ ഒരു രുചിയാണ് നമ്മളിപ്പോ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടുന്ന് പോകേണ്ടതായിട്ടും ഉണ്ട്. നമ്മൾ ഒരു ദിവസം വരും, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു ഇങ്ങനെ, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ നിത്യം ആരാധിക്കും. അവിടെ അവർക്ക് എന്തില്ല? വിശപ്പില്ല, അവർക്കവിടെ ദാഹമില്ല, അവർക്കവിടെ കണ്ണുനീരില്ല, അവർക്കവിടെ രാത്രിയില്ല, അവിടെ ആലയം പോലും ഇല്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. അതിന്റെ ഒരു 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 ചെറിയ ഷാഡോ ആണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടേയിരുന്നത് രാവിലെ തൊട്ട്. സഹോദരന്മാരൊക്കെ ഇങ്ങനെ വളരെ ലാളിത്യമായിട്ട് ആ ദൈവത്തിന്റെ സുവിശേഷം പറയുമ്പം നമ്മളെ കൊണ്ടുപോയിട്ട് അങ്ങ് ഏനോ സഹോദരന്മാർ സംസാരിച്ച് സഹോദരന്മാർക്ക് നമ്മൾ എവിടെ കൊണ്ടെത്തിച്ചെന്നറിയോ? എവിടെ കൊണ്ടെത്തിച്ചു? എവിടെ ഇരിക്കുന്നു ഇപ്പം? നമ്മളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടിരുത്തി. നല്ല കാര്യം തന്നെയാണ്, വളരെ സന്തോഷം. നമ്മൾ ഒത്തിരി കാര്യങ്ങളെ കേട്ടു, യേശു ത്യജിച്ച കാര്യങ്ങൾ, അനേക കാര്യങ്ങളെ കേട്ടു. യേശു ആഹാരത്തെ ത്യജിച്ചു, ഉറക്കത്തെ ത്യജിച്ചു, തന്റെ റെസ്റ്റിനെ ത്യജിച്ചു, തന്റെ റിലേറ്റീവ്സിനെ ത്യജിച്ചു, പണത്തെ ത്യജിച്ചു, ഇതെല്ലാം നമ്മളെ കേട്ടു. പിന്നെ അന്ത്യകാലത്ത് പലരുടെയും സ്നേഹം തണുത്തു പോകും. ആ സ്നേഹം തണുത്തു പോകുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ ചിലരുടെ സ്നേഹം തണുക്കാതിരുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. പല ഉദാഹരണങ്ങളിൽ കൂടിയും പല വളരെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു സഹോദരന്മാരെ. എന്നാൽ ഈ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ, ഇവിടെ ഇരിക്കുമ്പോ ഈ വചനം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായ കാര്യമാണ്, നമ്മളൊരു നമ്മൾ സമ്പന്നന്മാരായി തീർന്നോ ദരിദ്രന്മാരായി തീർന്നോ? ഇപ്പം അവരോട് തന്നെ പറഞ്ഞാൽ മതി, ഞാൻ എന്റെ കാര്യം പറയാം, ഞാനൊരു ദരിദ്രനായി തീർന്നു. ഐ ബിക്കം എ പൂർ പേഴ്സൺ, ഐ ബിക്കം എ നീഡി പേഴ്സൺ. ഞാനൊരു ആവശ്യബോധമുള്ളവനായി തീർന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം ഇത്രയും ലാളിത്യമായിട്ട് നമ്മോട് സംസാരിച്ചതിന്റെ കാരണം നമ്മളെ യേശു പറഞ്ഞ മലപ്രസംഗത്തിൽ ആദ്യം പറഞ്ഞ ആ കാര്യത്തിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ടാ. ത്യജിക്കാൻ കഴിയും, ഉറക്കളയ്ക്കാൻ കഴിയും, ആഹാരം പഠിക്കാൻ കഴിയും, റിലേറ്റീവ്സിനെ വെറുക്കാൻ കഴിയും, ദൈവനീതിക്ക് വേണ്ടി നിൽക്കാൻ കഴിയും. മറിയ തന്റെ വെൺകൽഭരണെ നിറച്ചിരുന്ന പരിമളതൈലം ഉടച്ചതുപോലെ ഉടയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എവിടോട്ട് കൊണ്ടെത്തിച്ചു? ഒരു ദാരിദ്ര്യ അനുഭവത്തിൽ. യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവരുടേതാണ് സ്വർഗരാജ്യം. ഇതെല്ലാം നമ്മൾ സ്വർഗരാജ്യത്തെ കുറിച്ച് കേട്ടതുകൊണ്ട് നമ്മൾ സ്വർഗരാജ്യം കിട്ടത്തില്ല. സ്വർഗരാജ്യത്തിന്റെ സന്തോഷം, ഇപ്പൊ അമേരിക്കയ്ക്ക് പോകുന്നവർക്ക് അമേരിക്കയിലെ ഫ്രീ ആയിട്ടുള്ള ലൈഫും അവിടെ കൊതുകില്ലാത്ത കാര്യവും ഒക്കെ പറയുന്നു കേട്ടാ. ഇവിടെ ഇരുമ്പോ നമുക്ക് എന്തുണ്ടാവും? ഇങ്ങനെയൊക്കെയാണോ അവിടെ? അവിടെ എല്ലാം ഫ്രീ ആണോ? അവിടെ നല്ല റോഡ്സ്, നല്ല ഇവിടെ പോലെ കറണ്ട് പോകത്തില്ല, അവിടെ കൊതുക് അടിക്കത്തില്ല എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് എന്തുണ്ടാകുന്നേ? ഒന്ന് അങ്ങോട്ടൊന്ന് പോയാലോ എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കേട്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എത്തിക്കുന്ന ദാരിദ്ര്യം, ഒരു ഒരു ആവശ്യബോധം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ അങ്ങനെ ഒരു ദാരിദ്ര്യം. കർത്താവേ, ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ സത്യസുവിശേഷം കേട്ടിട്ടും എനിക്കെല്ലാം ത്യജിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ കർത്താവേ. മാർത്തെ ഉടച്ച് തന്റെ ആ വെൺകൽ ഭരണി വളരെ നാളത്തെ സമ്പാദ്യം കൊണ്ട് യേശുവിന്റെ പാദപീഠത്തിൽ ഒഴുകി. ഞാൻ പറയും മാർത്തയെ കുറിച്ച്, മറിയയെ കുറിച്ച് പറയുമ്പം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യേശു തന്നെ നല്ലൊരു കാര്യം പറഞ്ഞു അവളെ കുറിച്ച്. എന്താ പറഞ്ഞറിയോ? മാർത്തയോട് പറഞ്ഞു, നീ പലതിനെ ചൊല്ലും വിചാരപ്പെട്ട് കലങ്ങിയിരിക്കുകയാണ്. പക്ഷെ മറിയ ഒരു കാര്യം ചെയ്ത് എന്ത് ചെയ്തേ? അവള് നല്ല കാര്യം തെരഞ്ഞെടുത്തു, നല്ല അംശം തെരഞ്ഞെടുത്തു. അതെന്താ? യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുക. ഇങ്ങനെ പല നല്ല സഹോദരി സഹോദരന്മാർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം? ദ ബെസ്റ്റ് ബ്രദേഴ്സ് ആൻഡ് ദ ബെസ്റ്റ് സിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ദേ വിൽ കീപ് ഓൺ ലേണിംഗ്. യേശുവിന് തന്നെ ഒരു പഠിക്കും. പക്ഷേ അവിടെ കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഒത്തിരി സംഗതികളുണ്ട് നമുക്കറിയാം. എന്താ യേശുവിന്റെ പാദപീഠത്തിൽ യേശുവിനെ ഈ മഗ്ദലക്കാരത്തെ മറിയ അധികമായിട്ട് സ്നേഹിച്ചതിന് ഒത്തിരി റീസൺസ് ഉണ്ട്. അവളോട് ചോദിച്ചാൽ അവള് പറയും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവനത്തിൽ തന്നെ. ലൂക്കോസ് നിമിഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാ അവളിങ്ങനെ അവളെ കുറിച്ച് ഞാൻ കാണിക്കാം. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം അതിലും ഈ ഈ മറിയെ കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ രേഖപ്പെടുത്തിയേക്കാണ്. വായിച്ചിട്ടുണ്ടോ? ഈ മഗ്ദലക്കാരത്തി മറിയെ കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റവരെയൊക്കെ ഇന്നാരുടെ ഭാര്യ ഇന്നാരുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് മറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവരെയാണ്. ഒന്ന് വായിച്ചോട്ടെ 2-ാം വാക്യം ലൂക്കോസ് നിമിഷം 8:2.
അവരോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ട് പോയ മഗ്ദലക്കാരത്തി മറിയയും.
അവിടെ പ്രത്യേകത എന്തെന്നറിയോ? വാട്ട് ഈസ് അവർ സ്പെഷ്യാലിറ്റി? അവൾ ആരുടെയും ഭാര്യയാണെന്നും കൂസയുടെ ഭാര്യയാണെന്നും അല്ല ഇന്നാന്റെ ഭാര്യയെന്നും പറഞ്ഞിട്ട്, പിന്നെ അവിടെ എന്തുവാ? അവളുടെ ജീവിതത്തിൽ ഷി വാസ് ഫുൾ ഓഫ് ഡീമൻസ്. അവൾ മുഴുവൻ ഭൂതം ബാധിച്ചുള്ളായിരുന്നു. അവള് ഡീമൻ പൊസസ്ഡ് ആയിരുന്നു. യേശു എന്തു ചെയ്തു അവളെ? അവളെ സൗഖ്യമാക്കി. ഇപ്പോൾ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? യേശു സൗഖ്യമാക്കിയപ്പോൾ അവളുടെ സകല ആസ്തികളും ഉപയോഗിച്ച് കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുക. അവൾ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. നല്ല കാര്യമാണ് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കേട്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഈ മറിയ ചെയ്ത വേറൊരു കാര്യമുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണമെന്നല്ല, കേട്ടതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്ത അവളെ? നമ്മൾ വായിച്ച കാര്യം മുമ്പേ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അവളിപ്പം നമ്മൾ നല്ല സൗകര്യ സഹോദരന്മാരെ കുറിച്ച് ഞാൻ പറയുന്നത്, മാർത്തയെ പോലെ കംപ്ലൈന്റ് പറയുന്നവരെ കുറിച്ച് അല്ല പറയുന്നത് കേട്ടോ. ഇറ്റ്സ് ഫോർ ഗുഡ് ബ്രദേഴ്സ് ആൻഡ് ഗുഡ് സിസ്റ്റേഴ്സ്. ഈ വചനം നല്ല സഹോദരന്മാർക്കും നല്ല സഹോദരിമാർക്കും വേണ്ടി ഉള്ളതാണ്. ഈ മറിയ ഇപ്പൊ എന്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നത്? അവൾ ഇത്രയും നാൾ അവൾ സൂക്ഷിച്ച് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. ലൂക്കോസ് ജീവിതം 10-ാം അധ്യായത്തിലൊന്നും ഇത് കൊണ്ടുവന്ന് കൊടുത്തില്ല. അവൾ കേട്ടോണ്ട് ഇങ്ങനെ കേട്ടിരിക്കുക. നല്ല ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. യേശുവിന്റെ വായിൽ നിന്ന് ലാവണ്യം ഒഴികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വളരെ സന്തോഷം പറഞ്ഞ സഭയിൽ ഇരിക്കുന്ന എത്ര സന്തോഷം അറിയാമോ? അനേക സഹോദരി സഹോദരന്മാർ തങ്ങൾക്ക് ഒരു നഷ്ടവും വരുത്താതെ കർത്താവിന്റെ സഭയിലായിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, തങ്ങൾക്കെന്ന് നഷ്ടം വരാതെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. തങ്ങൾക്കൊരു നഷ്ടം, തങ്ങളുടെ വ്യക്തിത്വത്തിനൊരു നഷ്ടം, തങ്ങൾക്കൊരു ലോസ് ഇല്ലാതെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ പ്രാരംഭ പടിയാണ് യേശു 7 ഭൂതത്തെ പുറത്താക്കി യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് കേൾക്കുന്നു. ഇന്ന് വൽക്കാല ഒരു പക്ഷെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. നിങ്ങൾക്ക് യേശു ഒത്തിരി കാര്യങ്ങളെ ചെയ്തു. യേശു നല്ല കർത്താവാണ്. യേശു എന്നെ ഒന്നും ടച്ച് ചെയ്യാതെ, എന്നെ വ്യക്തിപരമായിട്ട് ടച്ച് ചെയ്യാതെ എനിക്ക് യേശുവിനെ സ്നേഹിക്കുന്നത് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി നന്മ ചെയ്തു, എന്നെ രോഗസൗഖ്യമാക്കി, എന്റെ ബിസിനസ് ഇൻക്രീസ് ചെയ്തു, എനിക്ക് രക്ഷയെ തന്നിരിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ സഹോദരിമാരെ, തങ്ങളെ തന്നെ നഷ്ടപ്പെടാത്ത ഒരാൾക്ക് യേശുവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ വലയും പടവും ഒക്കെ വിട്ട് നിന്നെ അനുഗമിച്ചു, പക്ഷെ എന്തോ ചെയ്തെന്നായിപ്പോ മുമ്പ് നമ്മൾ കേട്ടത്. യേശു ക്രൂശിക്കപ്പെട്ടു, കൊണ്ടടക്കപ്പെട്ടു, കണ്ടു, ഓടിപ്പോയി, പിന്നെ എന്ത് ചെയ്തു? ഉന്നയും പിന്നെയും പോയി കിടന്ന് ഉറങ്ങി. ഇവിടെ നോക്കിയേ, മറിയയുടെ ജീവിതത്തിൽ അവൾ തന്നെത്താൻ നഷ്ടമാക്കി, തന്നെത്താൻ നഷ്ടം ഏറ്റെടുക്കുകയും തന്നെത്താൻ നഷ്ടമാകുകയും. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന എങ്ങനാ? ചെലവിടുകയും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ചെലവിടുകയും. അവിടെ എന്താ ചെയ്യുന്നത്? ചെലവിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലുള്ളത്, നമ്മളുള്ള കഴിവുകൾ, നമ്മുടേതായ അസ്തിത്വങ്ങൾ, അത് ചെലവിട്ടുകൊണ്ടേയിരിക്കുക. എന്നാ ചെലവാകപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹി ഹിംസെൽഫ്, അവൻ തന്നെ. അത് അപ്പോസ്തലൻ അവസാനം പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി, ഇത്രനാൾ എനിക്കുണ്ടായിരുന്ന കൃപയെല്ലാം കൊടുത്തു, എനിക്കുണ്ടായിരുന്ന, എനിക്ക് ലഭിച്ച വചനമെല്ലാം ഞാൻ കൊടുത്തു, ഇത്രനാൾ ഞാൻ പ്രസംഗിച്ചു, ഞാൻ ഒത്തിരി സഭ ചെയ്തു, സഭയുണ്ടാക്കി, ഞാൻ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനായിട്ട് ചെയ്തു. ഇപ്പോഴും കർത്താവ് ഇപ്പൊ പൗലോസ് പറയുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി അർപ്പിക്കപ്പെടുന്നു, തന്നെത്താൻ ചെലവാകപ്പെട്ടു പോവുക, തന്നെത്താൻ നഷ്ടപ്പെട്ടു പോവുക. യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ആ സ്റ്റേജിൽ എത്തിക്കാണത്തില്ല, എന്നാൽ കർത്താവ് നമ്മളെ ആ വഴിയിലേക്ക് നടത്താൻ കഴിയും. തന്നെത്താൻ നഷ്ടമായി പോവുക, ചെലവാകുകയും ചെലവാക്കപ്പെടുകയും. ചെലവാക്കപ്പെടാത്ത ഒരാൾക്ക് ഒരു ലിമിറ്റുണ്ട് യേശുവിനെ സ്നേഹിക്കുന്നതിൽ. ആ ലിമിറ്റിനപ്പുറത്തേക്ക് അവൻ യേശുവിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ചെലവാക്കപ്പെട്ടു പോകുന്നവരാകാം നമുക്ക്. അവിടെ മറിയ ചെയ്ത് എന്താണെന്നറിയാമോ? താൻ അനേക വർഷങ്ങളായിട്ട് സമ്പാദിച്ചു വെച്ചിരുന്ന തന്റെ സമ്പാദ്യം അവൾ യേശുവിനോട്, യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കേട്ട് കേട്ട് അവക്കുണ്ടായ പ്രോഗ്രസ്. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രോഗ്രസിംഗ് എല്ലാം ഉണ്ടാ? യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശുവിന്റെ അലാവണ്യ മൊഴികളെ കേട്ട് 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 അവളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വന്നു. എന്താ പ്രോഗ്രസ്? ഇപ്പം അവൾ തന്നെത്താൻ ഉടച്ചുറ്റി. രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഒരു ഭാഗമായത് ഇവൾ ചെയ്തത്. ഈ സുവിശേഷം അറിയിക്കുന്നിടത്തെല്ലാം അവിടെ ഓർമ്മയ്ക്കായിട്ട് ഇത് പറയും. രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഭാഗമാണ്. കർത്താവെ, ഞാൻ നിന്റെ പാദപീഠത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഉടച്ചുറ്റുവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നീ എനിക്ക് അതിനുള്ള കൃപയെ തരണമേ. ഐ നീഡ് യുവർ ഗ്രേസ്. ഈ മറിയ യേശുവിന്റെ പാദത്തിൽ നിന്ന് കേട്ട് 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 അവസാനം താൻ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇനി എനിക്കെന്ന് പറഞ്ഞ് ഒന്നുമില്ല. നമ്മൾ കണ്ടെത്തുന്നുണ്ടോ അങ്ങനെ? കാലങ്ങൾ, വർഷങ്ങൾ, സഭയിൽ വന്ന വർഷങ്ങളായി സത്യസുവിശേഷം കേട്ട് 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 നമ്മുടെ മുമ്പിൽ പോകുന്ന സഹോദരന്മാരെ നോക്കുമ്പോഴും അവരുടെ സാക്ഷ്യം എന്താണെന്നറിയാം? ഇപ്പോഴ് എനിക്കെന്ന് പറഞ്ഞ് എനിക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല, എനിക്കെന്ന് സ്വന്തം, എനിക്കായിട്ട് കരുതുവാൻ നമ്മൾ പാടാറുണ്ട്. എനിക്കായി കരുതുവാൻ ഏകത്തിൽ ഒന്നുമില്ലെന്നൊക്കെ പാടാറുണ്ട്. എനിക്കെന്ന് പറയാനായിട്ട് ഇനി ഒന്നും ഞാൻ വെക്കുന്നില്ല. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ഞാൻ അറിഞ്ഞപ്പോൾ, നിന്റെ സ്നേഹത്തെ ഞാൻ കണ്ടപ്പോൾ ഇനി ഞാൻ എനിക്കെന്ന് പറഞ്ഞ് ഒന്നും വെക്കുന്നില്ല. അതാ മറിയ പറഞ്ഞത്. അവിടെ മറിയ എന്ത് പറഞ്ഞു? അവൾ അതുകൊണ്ട് ഊറ്റി. എത്ര വർഷങ്ങളായിട്ട് അവൾ സമ്പാദിച്ചു വെച്ചിരുന്നിരിക്കും. എത്ര വർഷങ്ങളുടെ സമ്പാദ്യമാണ് അവൾ കൊണ്ട് ഉടച്ചൂറ്റിയത്. അവിടെ പറയുന്നു, 300 വെള്ളിക്കാശിനത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് യൂദ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആ 300 വെള്ളിക്കാശ് സമ്പാദിക്കാനായിട്ട് അവൾ എത്ര വർഷങ്ങൾ പാടുപെട്ട് കാണും. നമ്മൾ കേട്ടു അത് മണവാളന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണെന്ന്. അവൾ യഥാർത്ഥത്തിൽ യേശുവിനെ അവിടെ ആത്മമണവാളനായിട്ട് അവൾ കണ്ടെത്തി. നമ്മൾ അനേക വർഷങ്ങൾ കഴിയുമ്പോൾ ഈ തരത്തിൽ യേശുവിനെ നമ്മുടെ ആത്മമണവാളനായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടോ? അവനെക്കാട്ടിൽ കൂടുതൽ സൗന്ദര്യമുള്ളവർ ആരും ഈ ലോകത്തിലില്ല. അവനെപ്പോലെ ആഗ്രഹിക്കത്തക്കവർ ആരുമില്ല. നമ്മൾ അങ്ങനെ കണ്ടെത്താൻ തുടങ്ങിയോ? അവനെക്കാട്ടിൽ കൂടുതലായിട്ട് ഡിസയർ ചെയ്യാൻ എനിക്കൊന്നുമില്ല. എന്റെ ബിസിനസ്സും ഇല്ല, എന്റെ മണിയും എന്റെ പണവുമില്ല, എന്റെ ഭാര്യയുമില്ല, എന്റെ ഭർത്താവുമില്ല, കുഞ്ഞുങ്ങൾ. സി, അവനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിൽ ഡിസൈർ ചെയ്യാനായിട്ട് അങ്ങനെയാണ് കർത്താവിനെ സേവിക്കേണ്ടത്. അങ്ങനെ മാത്രമേ നമുക്ക് കർത്താവിനെ സേവിക്കാനുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമാലേഖനം 14-ാം അധ്യായത്തില്, ഇന്നലെ രാത്രിയിൽ നമ്മൾ കേട്ട, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും. അതിന്റെ താഴത്തെ വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്യം ഒന്ന് വായിച്ചേ, അതിന്റെ ജസ്റ്റ് ബിലോ. ആ പറഞ്ഞ റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ താഴത്തെ, അതിന്റെ ആ പറഞ്ഞ വാക്യത്തിന്റെ താഴെ. അപ്പോസ്തലൻ അവിടം കൊണ്ട് മാത്രം അവസാനിപ്പിച്ചില്ല. ഇതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നത് എങ്ങനെ? ഇങ്ങനെയുള്ള ഒരു സ്വർഗരാജ്യത്തിൽ നിന്നുകൊണ്ട്, ഈ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തിന് കൊള്ളാവുന്നവൻ. സ്വർഗരാജ്യം അവിടം കൊണ്ട് അവസാനിച്ചില്ല. പിന്നെ അടുത്ത വാക്യം പറഞ്ഞെന്താ? ഇങ്ങനെ ക്രിസ്തുവിനെ സേവിക്കണം, ഇങ്ങനെ ദൈവത്തെ സേവിക്കണം. അവനാണ് അക്സെപ്റ്റബിൾ ടു ഗോഡ്, ഹീ ഈസ് പ്ലീസിംഗ് ടു ഗോഡ്. ഇതിൽ ദൈവത്തെ സേവിക്കുന്നവൻ ദൈവത്തിന് പ്രസാദമുള്ളവനും പിന്നെന്താ, മനുഷ്യർക്ക് കൊള്ളാവുന്നവനും. അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്ന ഒരു ഭർത്താവ് ദൈവത്തിന് അംഗീകരിക്കപ്പെട്ടവനും ഭാര്യയ്ക്ക് കൊള്ളാവുന്നവനും. അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്ന ഒരു ഭാര്യ ദൈവത്തിന് പ്രസാദമുള്ളവളും ഭർത്താവിന് പ്രിയമുള്ളവളും. അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്ന ഒരു എൽഡർ, ഒരു മൂപ്പൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും സഹോദരന്മാർക്ക് കൊള്ളാവുന്നവനും. അങ്ങനെ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയാൽ മതി, വേറെ സോ മെനി ഏരിയസ് എല്ലാം പറയാൻ എന്റെ അടുത്ത് സമയമില്ല. ഇതിൽ ക്രിസ്തുവിനെ സേവിക്കുന്ന, ഇങ്ങനെയാണോ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിലേക്ക് പോകുമ്പോ എന്തോ ഒന്ന്, സ്വർഗരാജ്യത്തിൽ പോകണം എങ്ങനെ വാനൊക്കും? ഓക്കെ, നമുക്കറിയാം നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വാനൊക്കുള്ളൂ അങ്ങോട്ടെ? നമ്മൾ ഈ സ്വർഗരാജ്യം സ്വർഗം എങ്ങനെ വാനൊക്കത്തുള്ള അവിടെ കേട്ടോ, അവിടെയുള്ള വഴി വഴി എങ്ങനെ പോകുന്നത്? നമ്മൾ ഇരുക്കോ ഞെരുക്കുവാണെന്ന് നമുക്കറിയാം. പിന്നെന്ത്, ഈ ലോകത്തിലേക്ക് ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല ഇവിടുന്ന് ഒന്നും. അങ്ങനെ വാനൊക്കത്തുള്ളു അവിടോട്ട്. എങ്ങനെ എങ്ങനെ വാനൊക്കുള്ളൂ? ഒന്നും ഇല്ലാതെ വാനൊക്കത്തുള്ളൂ. അവിടെ വലിയ പാണ്ഡക്കെട്ടെല്ലാം ചുമ്മിക്കൊണ്ട് ആ ഗേറ്റും കൂടെ ചെല്ലുമ്പോ പറഞ്ഞാൽ എന്ത് ചെയ്യാന്ന് അറിയാം? ഭയങ്കര ഞെരുക്കം. നമുക്കൊന്നുമില്ലാതെ അവിടെ അങ്ങോട്ട് വാനൊക്കത്തുള്ളൂ. ഇത് ഇന്ന് ഈ സത്യം മനസ്സിലാക്കാൻ ഒക്കുമോ? ഞാൻ എന്റെ ഒന്നും വെച്ചുകൊണ്ട്, എന്റെ സ്വയം വെച്ചുകൊണ്ട്, എന്റെ സ്വാർത്ഥത വെച്ചുകൊണ്ട്, എന്റെ ഈ ലോകത്തോടുള്ള സ്നേഹം വെച്ചുകൊണ്ട്, എന്റെ റിലേഷനെ എല്ലാം വെച്ചുകൊണ്ട്, ഞാൻ ആഹാരത്തെയും എന്റെ സുഖത്തെയും ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് അനേകർ കടക്കാൻ നോക്കും, പക്ഷേ കഴിയില്ലതാണ്. ലൂക്കോസ് സുവിശേഷം 13:24, അനേകർ കടക്കാൻ നോക്കും പക്ഷെങ്കിൽ കഴിയത്തില്ല. അനേകർ സ്നേഹിക്കാനായിട്ട് നോക്കും, അനേകരെ നോക്കും ഇതൊക്കെ ചെയ്യാൻ, പക്ഷേ ഇതൊക്കെ ഡു. കാരണം എന്താ? അവരിതെല്ലാം വെച്ചുകൊണ്ടാവാൻ ആഗ്രഹിക്കുന്നത്, ഉടച്ചൂറ്റാതെ. കാരണം ഈ സുവിശേഷം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ട് വരിക. ഇപ്പം പോയി 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 നമ്മളെ പൂർണ്ണ സ്വതന്ത്രരാക്കുക, സ്വതന്ത്രരാക്കുക, എല്ലാ കാര്യങ്ങളിലും വെട്ടിമാറ്റി 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 നമ്മളെ ഒന്നുമില്ലാത്തവരാക്കുക. ഈ സുവിശേഷം, ഈ സുവിശേഷം ഒന്നുമില്ലാത്തവരാക്കുന്നു. ഒന്നുമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇവിടെ ഒട്ട് പ്രവേശിക്കാനൊക്കത്തുള്ളൂ. സോര മറി എല്ലാം ഉടച്ചു പറ്റിയ ഇന്ന് ആ ഒരു കാര്യം ചെയ്യാനായിട്ടാണ് എന്തോ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. യേശുവിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? റോമലേഖനത്തിലാണ് തോന്നുന്നു ഒരു വാക്യമുണ്ട്, 5-ാം അധ്യായം. അതിന്റെ 5-ാമത്തെ വാക്യം, റോമൻസ് 5:5.
പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുതരുന്ന കാര്യം എന്തുവാ? ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനൊക്കെ ഉള്ളു. എങ്ങനെ ഈ അപ്പോസ്തലന്മാരെ ശിഷ്യന്മാരെല്ലാം യേശുവിനെ അത്രയധികം സ്നേഹിച്ചെന്നറിയാമോ? അവർക്കൊരു ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റേജിൽ 3.5 വർഷം അവർ യേശുവിനെ സ്നേഹിച്ചു, യേശുവിന്റെ കൂടെ നിന്നു, പലപ്പോഴും വീണുപോയി. അതൊരു സ്റ്റേജ് ആയിരുന്നു. എന്നാ ആ സ്നേഹം കൊണ്ട് പത്രോസിനോട് ചോദിച്ചു, കർത്താവ് നീ ഇവയിലെല്ലാം അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിന്റെ അർത്ഥത്തിൽ, പത്രോസിന്റെ അറിവിൽ പത്രോസ് പറയാണ്, കർത്താവേ എനിക്ക് നിന്നോടാ പ്രിയം, എനിക്ക് നിന്നെ ഇഷ്ടമാ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, ഇതെല്ലാം നമ്മൾ പറയും. കർത്താവേ, അവൻ അവസാനം യേശുവിന്റെ വാക്കിന് മുമ്പിൽ അവൻ തകർന്നുപോയി. എന്ത്, യേശു പിന്നെയും 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 വന്ന് ഇങ്ങനെ ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ മൂന്ന് കാര്യം ചോദിച്ചു തന്നെ അവസാനം പത്രോസ് അവിടെ വായിക്കുന്നത്, പീറ്റർ ഗ്രീവ്ഡ്, നിനക്കറിയാം കർത്താവേ, നമ്മൾ അവിടെ എത്തണം എന്ന്. നിനക്കറിയാം കർത്താവേ, നിനക്കറിയാമെല്ലാം, ഞാനൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. ഇവിടെ ആരും എഴുന്നേറ്റ് ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല, ലോർഡ് നോസ് ഇറ്റ്. അവിടെ നമ്മൾ അതാ സറണ്ടർ എന്ന് പറയുന്നത്. എന്തുവാ സാറ, നമ്മൾ ചെയ്ത കാര്യങ്ങളോ നമുക്ക് സ്നേഹമുണ്ടോന്നോ നമ്മൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ഒന്നും പറയണ്ട. ഗോഡ് നോസ് അവർ ഹാർട്ട്, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ അറിയാം. പത്രോസ് അതാ പറഞ്ഞ, നിനക്ക് എല്ലാം അറിയാം കർത്താവേ, ആ കൂട്ടത്തിൽ എനിക്ക് സ്നേഹമുണ്ടെന്നും നിനക്കറിയാം, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നിനക്കറിയാം. പക്ഷേ പലപ്പോഴും എന്നെ കൊണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. ആ പത്രോസിനോടും അപ്പോസ്തലന്മാരോടും കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആദ്യം പറയട്ടെ, നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക്, ഞാൻ ചോദിച്ചല്ലോ, ദാരിദ്ര്യമാണോ ഉണ്ടായത്, ഒരു വലിയ ധനാഢ്യമാണോ നമുക്കുണ്ടായത്? ഞാൻ പറയട്ടെ, ഇന്ന് ദാരിദ്ര്യരാണ്. എന്നെ ഈ സുവിശേഷം കേട്ടത് മുഴുവൻ എന്നെ കൊണ്ടുപോയി, എന്നെ വളരെ ചെറുതാക്കുന്ന പോലെ എനിക്ക് തോന്നി, എന്നെ ഒരു ദരിദ്രനെ പോലാക്കുന്ന പോലെ തോന്നി. ഞാൻ കർത്താവേ എത്ര ദരിദ്രനാണ്, അവിടുത്തെ തേജസ്കരിക്കപ്പെട്ട ഈ സുവിശേഷത്തിന് മുമ്പിൽ ഞാൻ എത്ര ബഗറാണ്, ഞാൻ എത്ര ദരിദ്രനാണ് കർത്താവേ. കർത്താവ് പറയുന്നത്, ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. യേശു വന്നിട്ട് ഇങ്ങനൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയും. വട്ട് ഡു ജീസസ് സേ? നമ്മള് യോഹന്നാന്റെ സുവിശേഷം, ഞാൻ ഇന്ന് ആ കാര്യത്തിലേക്ക്, നമ്മൾ ഇതെല്ലാം കേട്ടിട്ടും അവസാനം ആ കാര്യത്തിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ഒരു മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാൻ പോവായപ്പോ, ഒരു വലിയ ഉത്സവം, അവിടെ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ, വല്ലതും വളരെ സന്തോഷം, പല സ്ഥലത്തുനിന്ന് ആൾക്കാരെല്ലാം വന്ന് ഒരു വളരെ സന്തോഷമായിട്ട് കൂടാര പെരുന്നാളൊക്കെ കൊണ്ടാടി. യോഹന്നാന്റെ സുവിശേഷം 37-ാമത്തെ അധ്യായം വാക്യം 7:37.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
യേശു പറയുന്ന കാര്യം എന്താ, എന്താ നിങ്ങൾക്ക് ഇന്നുണ്ടായത്? ഇതെല്ലാം കേട്ടപ്പോ യേശു ത്യജിച്ചു, യേശു റിലേഷനെ ത്യജിച്ചു, യേശു ആഹാരത്തെ ത്യജിച്ചു, മറിയ കർത്താവിനെ സ്നേഹിച്ചു, എഫേസോസിലുണ്ടായിരുന്ന മൂപ്പന്റെ അല്ലെങ്കിൽ ആ സഭയുടെ സ്നേഹം തണുത്തുപോയി, അധർമ്മം പെരുകിയതുകൊണ്ട് സ്നേഹം തണുത്തുപോയി. ഇപ്പൊ നമുക്കുണ്ടെങ്കിൽ കാണാം, അയ്യോ കർത്താവേ എന്റെ സ്നേഹം തണുത്തു പോകല്ലേ എന്ന് വന്ന് കാണും. മാർത്ത മറിയ സ്നേഹിച്ചതുപോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ ഇടയാക്കണമെന്ന് ഓർത്ത് കാണും. യേശു ത്യജിച്ചതുപോലെ എനിക്ക് ത്യജിക്കാൻ ഇടയാക്കണമേ എന്ന് ഓർത്ത് കാണും. കൂടാരപ്പെരുന്നാളെല്ലാം കഴിഞ്ഞ് എല്ലാരും വളരെ തൃപ്തരായിരിക്കുക അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ ഭയങ്കര ഹാപ്പിയാണ്. ഓ വളരെ കോൺഫറൻസ് വളരെ സന്തോഷമായിരുന്നു പറ ഇപ്പൊ ഭയങ്കര ചാർജ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ അപ്പോഴും ഈ ചാർജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും, എനിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഈ ചാർജ് കോൺഫറൻസിനൊക്കെ പോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യും, മൊത്തം ഡെഡ് ആയിട്ടാ പോകുന്ന, പോയി ചാർജ് ചെയ്യും. ചാർജ് ചെയ്ത് കഴിഞ്ഞ ഒരു ഒരാഴ്ച ഒക്കെ ഈ ചാർജ് നിൽക്കും, പിന്നെയും ബാറ്ററി ഡൗൺ. അങ്ങനെയാകല്ലേ, ഈ ചാർജ് നിരന്തരമായിട്ട് നിൽക്കണം. ഇവിടെ കൊണ്ട് ഈ ചാർജ് ചെയ്ത് പോയാൽ പറ്റത്തില്ല, നിരന്തരമായിട്ട് നീ ചാർജ് ചെയ്തുകൊണ്ടേ നിൽക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് പിന്നെയും ഡൗൺ ആയി പോയി, പിന്നെ അടുത്ത വർഷം അടുത്ത ഓണം വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഒന്നുകൂടെ ചാർജ് ചെയ്യാൻ. അങ്ങനല്ല, ഇവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം യേശു പറഞ്ഞ, ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കേട്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ വല്ലോ ദാഹവും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ സംസാരിച്ച ദൈവവചനം എല്ലാം നമ്മളെ ഒരു ദാഹത്തിൽ എത്തിക്കാൻ വേണ്ടി സംസാരിച്ചതാ. ഇതിൽ തന്നെ ഒന്നില്ല, അങ്ങനെ ചിന്തിക്കല്ലേ. ഇപ്പൊ നമ്മ കേട്ട വിഷയത്തിൽ തന്നെ ഒന്നിരിക്കുന്നു എന്ന് ആരും ചിന്തിക്കല്ലേ. പിന്നെ എന്താ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് ഉണ്ടായത് എന്തുവാ, ഒരു ദാഹം. ഇതിൽ തന്നെ പൂർണ്ണമല്ല, നമ്മൾ ഈ കേട്ട വിഷയത്തിൽ തന്നെ, നമ്മൾ ഇത് കേട്ടതുകൊണ്ട് നമ്മൾ പൂർണ്ണമായില്ല. നമ്മൾ അങ്ങനെ ആരും ചിരിച്ചു പോകല്ലേ. ദൈവത്തിന്റെ വചനം സംസാരിച്ചു, നല്ല സക്രിയമായിട്ട് സംസാരിച്ചു, വളരെ മാർദ്ദവമായിട്ട് സംസാരിച്ചു, എല്ലാം ശരിയാണ്, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്, അതിൽ തന്നെ നിലനിൽക്കല്ല, അതിൽ തന്നെ നിൽക്കല്ല, അതിൽ തന്നെ ഇരിക്കരുത്. പിന്നെ എന്താ കർത്താവ് പറഞ്ഞ, കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവൻ ഇപ്പൊ ഈ കേട്ട കാര്യങ്ങളെല്ലാം നമുക്കൊരു ദാഹം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുസ്തകം മടക്കി വെക്കണം, നമ്മുടെ നോട്ട്സ് എല്ലാം മടക്കി വെക്കണം, നമ്മുടെ റൂം എല്ലാം ഒന്ന് അടയ്ക്കണം, ക്ലോസ് യുവർ റൂം. പിന്നെ അങ്ങോട്ട് പോകണം, നമ്മൾ പിന്നെ പുസ്തകം എടുത്തുകൊണ്ട് അടുത്ത നല്ല പോയിന്റ് ഏതാണെന്ന് നോക്കി, ശരി ഈ ബ്രദർ ഇങ്ങനെ സംസാരിച്ചു, ഇതിനെക്കാട്ട് ബെറ്റർ പോയിന്റ് എന്തുവാ? പലപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ചിലത് ബെറ്റർ പോയിന്റ്, നല്ല പോയിന്റ് എന്താ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ആകാൻ. പോയിന്റ് ഒക്കെ ഒത്തിരി സംസാരിച്ചു. യേശു പറഞ്ഞു ശിഷ്യന്മാരോട് ഒരിക്കൽ, എനിക്കിനിയും വളരെ കാര്യം നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും വഹിക്കാനേ ഒക്കത്തില്ല. വഹിക്കാൻ വയ്യാത്ത രീതിയിൽ പറയാനായിട്ട് കർത്താവിന്റെ ഉണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇനി ഒന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ സഹിക്കാൻ കഴിയല്ല. അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. ഇനി ഞാൻ നടക്കുക വേണ്ടിയേ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കണം? ഇപ്പൊ കോൺഫറൻസ് 3-2 ദിവസം കഴിഞ്ഞ് ഞാൻ കേട്ടു, ഇനി എന്താ ചെയ്യണം? നടക്കുന്ന വഴികളെ കുറിച്ച് പറഞ്ഞു, ഇടറി പോകാതെ നടക്കുന്ന വഴി, അവസാനിച്ചോളം സഹിച്ച് നിൽക്കാനുള്ള വഴി, വഴിയെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യണം? ഈ വഴിയോടെ നമ്മളൊന്ന് നടക്കണം. ആ വഴിയുടെ അവസാനത്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കേട്ടോ. ഈ നടന്ന് 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 ചെല്ലുന്ന ആ വഴിയുടെ അവസാനത്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. യേശു പറയാണ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. If anyone is thirsty, let him come to me and drink. എത്ര പേരുണ്ട്? എത്ര പേർക്ക് ദാഹം വന്നു? ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഈ വചനം കഴിയുമെല്ലാം ഒരു ദാഹത്തെ ഉളവാക്കിയിട്ടുണ്ട് ഹൃദയത്തിൽ. കർത്താവേ, നീ ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണം, നീ സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കണം, നീ ജീവനെ കൊടുത്തതുപോലെ എനിക്ക് എന്റെ ജീവനെ കൊടുക്കണം, നീ ചെലവാക്കപ്പെട്ടതുപോലെ എനിക്ക് ചെലവാക്കപ്പെടണം. മാമാർത്ത ആ മറിയ എങ്ങനെ അവിടെ ആ വെൺകലഭരണി നിറഞ്ഞിരുന്ന ആ പരിമളതൈലം, കോസ്റ്റ്ലി പെർഫ്യൂം എങ്ങനെ അവൾ കൊടുത്തുവോ? എനിക്ക് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതെന്റെ ഒരു മാനം, എന്റെ സമ്പത്ത്, എന്റെ കഴിവുകൾ, വാട്ട് എവർ ഐ കൺസിഡർ ഇറ്റ് ആസ് കോസ്റ്റ്ലി, എനിക്ക് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉടച്ചുവിട്ടാനായിട്ടുള്ള ഒരു ദാഹം എന്റെ ഹൃദയത്തിലുണ്ട്. കർത്താവേ, ഇതാ ഞാൻ നിന്റെ അടുക്കല്. കർത്താവ് വിളിക്കുക, കർത്താവ് ക്ലോസിംഗ് മെസ്സേജ് ഇതാ കർത്താവിന്റെ. എന്തുവാ? ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാലും, എത്ര കോൺഫറൻസ് കഴിഞ്ഞാലും, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവസാനം കർത്താവ് വിളിക്കുക. അവിടെ എല്ലാരും വിളിച്ചില്ല കേട്ടോ, ഇതാ പ്രശ്നം. ഇടിൻ കോൾ ഓൾ. കോൺഫറൻസ് വന്ന 500 പേരെ വിളിച്ചില്ല, കൂടാതെ പെരുന്നാളിൽ വന്ന 1000-ക്കണക്കിന് ആൾക്കാരെ യേശു വിളിച്ചില്ല, പിന്നെ ആരെയാ വിളിച്ചത്? അത് ഇംഗ്ലീഷിലാ കുറച്ചുകൂടെ ക്ലിയർ. ഇഫ് എനി വൺ, ആരെങ്കിലും ഒരാൾ, ലവോദിക്ക സഭയുടെ കർത്താവ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു. കർത്താവ് അവരോടാ സംവാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഫ് എനി വൺ, രണ്ടുപേരാകാം 10 പേരാകാം, അതിനൊന്നും തകരാറില്ല. ഇഫ് എനി വൺ ഇസ് തേർസ്റ്റി, ലെറ്റ് ഹിം കം ടു മീ. അവിടെ 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 വായിക്കുന്ന ഇംഗ്ലീഷ് അവിടെ അങ്ങനെ സ്വരം മലയാളത്തിൽ വായിക്കുന്നേ. ഇവിടെ ഇംഗ്ലീഷ് വായിക്കുന്ന ലെറ്റ് ഹിം, അവൻ ആരെ ദാഹിക്കുന്ന ഒരുവൻ എന്റെ അടുക്കൽ വരട്ടെ. യേശു വിളിക്കുക എന്ന് സഹോദരന്മാരെ, നമുക്ക് യേശുവിന്റെ അടുക്കിലേക്ക് പോകാം. കർത്താവേ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ഈ ജീവിതത്തിനായിട്ടൊരു ദാഹം. വ്യക്തിപരമായിട്ടായിരിക്കാം, കൂട്ടമായിട്ടായിരിക്കില്ല, വ്യക്തിപരമായിട്ട്. കർത്താവേ, ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് എന്ന് മനസ്സിലായി, ഇങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ദാഹ ഈ വിഷയത്തിനായിട്ട് ദാഹിക്കുന്നു. ലെറ്റ് ഹിം കം ടു മീ ആൻഡ് ഡ്രിങ്ക്. അവൻ കുടിക്കട്ടെ, അവന്റെ ഉള്ളിൽ നിന്ന് ജീവജല, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ ഈ കേട്ട കാര്യങ്ങളല്ലേ എന്തിനുള്ളതാ? ഇതെല്ലാം എന്താ ചെയ്യണം? അതൊക്കെ കിണറ്റിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കാനല്ല, ഇറ്റ് ഹാസ് ടു ഫ്ലോ. അത് ഒഴുകണം, ഈ സ്നേഹം ഒഴുകണം, സ്നേഹത്തിന്റെ നദിയായിട്ട് തീരണം, സഹനത്തിന്റെ നദിയായിട്ട് തീരണം, വഹിക്കുന്നതിന്റെ നദിയായിട്ട് തീരണം, കമ്പാഷന്റെ നദിയായിട്ട് തീരണം, കൈൻഡ്നെസ്, ഹ്യൂമിലിറ്റി, താഴ്മയുടെ നദിയായിട്ട് തീരണം. ഇങ്ങനെ തീർന്ന് 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 നമ്മള് ആ ഒരു അനുഭവത്തിലേക്ക് എത്തണം. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ ശമര്യയിൽ അപ്പോസ്തലന്മാർ ചെന്നപ്പോ അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയിക്കുന്നത്? അവർ പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടതിനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രേ, നമുക്കൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവ് സഹായിക്കും, കർത്താവിനെ നമുക്ക് തേടാം. ഈ നമ്മൾ കേട്ടു ഈ സ്നേഹം തണുത്തുപോയി, തണുത്തുപോയ സ്നേഹം വീണ്ടും ഒന്ന് ഉരുകണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് കേൾക്കുന്നത്? ലബോദിക്ക എഫേസോ സഭയില് അവിടെ എല്ലാ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്നേഹം തണുത്തുപോയി. അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, പിന്നെ രണ്ടു കൂട്ടരാ സഭയിൽ ഇരിക്കുന്നത്. ഒന്ന് എഫേസോ സഭയെ പോലെ തണുത്തുപോയവർ, രണ്ട് ഇതുവരെ ഉടച്ചൊന്നും കൊടുക്കാത്ത ആൾക്കാർ. എന്ത് ചെയ്യണം? അവിടെ കർത്താവ് പറഞ്ഞ എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ. വാട്ട് യു ഹാവ് ടു ഡു? റിപ്പന്റ്. മാനസാന്തരപ്പെടുക. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. അപ്പോസ്തലൻ പൗലോസ് പത്രോസും പറഞ്ഞതല്ലോ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, ഏറ്റുപറയുക, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് കേട്ട വചനം കൊണ്ട് മാത്രമല്ല, എഞ്ചിൻ എല്ലാം നല്ല വൃത്തിയായിട്ട് റിപ്പയർ ചെയ്തു, ക്ലീൻ ചെയ്തു, നല്ല ട്യൂൺ ചെയ്തു. ഇറ്റ് വാസ് ട്യൂണിങ്. നമ്മുടെ എഞ്ചിൻ എല്ലാം ട്യൂൺ ചെയ്യുമായിരുന്നു, റിപ്പയർ ചെയ്യുമായിരുന്നു, എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ദാറ്റ് ഫ്യൂവൽ ഹാസ് ടു ബി പുട്ട്. നമുക്ക് എഴുന്നേറ്റ് തീർക്കാം, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ദാഹത്തോടെ കർത്താവ് വിളിച്ചതുപോലെ ആ ദാഹത്തോടെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒരുപക്ഷെ ഒരു കാലത്ത് വലിയ തീവ്രമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നിരിക്കാം കർത്താവിനോട്. എന്നാൽ ഇന്ന് തണുത്തുപോയെങ്കിൽ ആ ഏത് ഭാഗത്താണ് തണുത്തുപോയതെന്ന് ഓർത്ത് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനുണ്ടാകെ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് വീണ്ടും നമ്മളെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ശ്രീ അപ്പോസ്തലന്മാര് ആദ്യ നൂറ്റാണ്ടിൽ ചെയ്തത് അതാണ്. അവരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വാതു വരെ അവരുടെ മേൽ വീണിട്ടില്ലായിരുന്നു, പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് ഓ അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടത്. കർത്താവ് അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞ ഇതാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, അങ്ങനെ നിങ്ങൾ എന്റെ സാക്ഷികളാകും. അപ്പൊ ഇന്ന് നമ്മൾ ഈ കേട്ടതുകൊണ്ട് വെച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കരുതേ സഹോദരന്മാരെ. ഞാൻ ഇനി സ്നേഹിക്കും, ഞാൻ ഉടച്ചെല്ലാം എല്ലാം ഊറ്റും എന്നൊന്നും നമ്മൾ പറയാൻ താല്പര്യപ്പെടരുത്. കർത്താവേ ഇതെന്നാൽ കഴിയുകയില്ല, എന്നാൽ ഇത് കഴിയത്തില്ല കർത്താവേ. ഞാൻ എത്രയോ പ്രാവശ്യം പരിശ്രമിച്ചിട്ടുണ്ട്, ഞാൻ എത്രയോ പ്രാവശ്യം പരിശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്, പക്ഷെ എന്നാൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കർത്താവേ. അതുകൊണ്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിന്റെ ശക്തിയാലല്ലാതെ എനിക്കിത് കഴിയില്ല. യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ, യേശു ത്യജിച്ചതുപോലെ ത്യജിക്കണമെങ്കിൽ യേശുവിലിരുന്ന അതേ ആത്മാവ് എനിക്ക് വേണം. അതേ ആത്മാവ്, അതിലൊട്ടും കുറച്ചല്ല, അതേ ആത്മാവിനെ എനിക്ക് വേണം. നമുക്കെല്ലാവർക്കോട് ഒന്നിച്ചു ചേർന്ന് ദൈവത്തിന് മഹത്വം കരയിട്ടുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ ഇന്നായിരിക്കാം, ഇപ്പോഴായിരിക്കാം, ഒരുപക്ഷെങ്കിൽ അടുത്ത ദിവസമായിരിക്കാം, നീ തനിയായിരിക്കുമ്പോഴായിരിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തെ സന്ധിക്കുന്നത് എന്നൊരു നിലവിളിയോട് കർത്താവിന് മുമ്പാകെ ഒരു ആത്മാർത്ഥമായ ഒരു ദാഹത്തോടെ, കർത്താവേ ഞാൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് യു ലോർഡ്, താങ്ക് യു ജീസസ്, വി പ്രൈസ് യു, താങ്ക് യു ഫാദർ, വി പ്രൈസ് യു, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്.